Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
Harihi Om. Bhagavan Ramana Maharishiyude Atheeva പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു കൃതിയാണ് സദ്ദർശനം. കഴിഞ്ഞ പ്രാവശ്യം ഇതിലെ 13 ശ്ലോകങ്ങൾ നമ്മൾ അനുസന്ധാനം ചെയ്തതാണ്. ആളുകളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പലപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തവരൊക്കെ ആണെങ്കിലും അറിഞ്ഞുള്ള ഓരോ ശ്ലോകത്തിനും ഒരേ രുചിയാണ്. സാധാരണ ലൗകിക വിഷയങ്ങളാവുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്നിൽ തുടങ്ങി പുരോഗമിക്കും. അധ്യാത്മ വിഷയത്തിൽ അങ്ങനെയില്ല. വിഷയം ഒന്നേ ഉള്ളൂ, അത് തന്നെ പല ഡയമെൻഷൻസിലും പല ആംഗിളിലും പറയുന്നുണ്ട്. സദ്ദർശനം രമണ മഹർഷി തമിഴിലാണ് എഴുതിയത്. അതിന് ഉള്ളത് 40 എന്ന പേര്. അതിനെ കാവ്യകണ്ഠ ഗണപതി മുനി സംസ്കൃതത്തിൽ സദ്ദർശനം എന്ന പേരില് വിവർത്തനം ചെയ്തു. സത് എന്ന് വെച്ചാൽ ഉള്ളത്, എക്സിസ്റ്റൻസ്. ദർശനം എന്ന് വെച്ചാൽ സാധാരണ കാണുക എന്നർത്ഥം. ഇവിടെ ആത്മവിദ്യയായതുകൊണ്ട് കാണുക എന്ന് പറഞ്ഞാൽ യോജിക്കില്ല. ദർശന പദത്തിന് രമണ ഭഗവാൻ തന്നെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഉപദേശസാരത്തിൽ. ആത്മസംസ്ഥിതി ഹി സ്വാത്മദർശനം, ആത്മനിർദ്വയാത് ആത്മനിഷ്ഠത. താനായിരിക്കലാണ് ആത്മദർശനം എന്ന്. താനായിരുത്തലേ തന്നെ അറിതലാം. താനായിരിക്കലാണ് ആത്മദർശനം. ഈ സദ്ദർശനത്തില് 12 ശ്ലോകം, 13 ശ്ലോകം അത് അതിന്റെ എസെൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം 14 ശ്ലോകം വരെ കണ്ടു. ആദ്യത്തെ 2 ശ്ലോകം മംഗളാചരണം, അങ്ങനെ ഒഴിച്ചു നിർത്തിയാൽ 11 ശ്ലോകം എന്ന് കണക്കാക്കാം, അല്ലെങ്കിൽ 12 ശ്ലോകം എന്ന് കണക്കാക്കാം. ആദ്യത്തെ 2 ശ്ലോകം, ആദ്യത്തെ ശ്ലോകം കൊണ്ട് സത്പ്രത്യയാ കിംനു വിഹായസന്തം ഹൃദ്യേഷ ചിന്താരഹിതോ ഹൃദാഖ്യഹം കഥം സ്മരാമഹത്തമേയമേകം തസ്യ സ്മൃതി തത്ര ദൃഢൈവ നിഷ്ഠ. കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്ലോകങ്ങളൊക്കെ അടിച്ചു കൊടുത്തിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളവരുടെ കയ്യിലും ഉണ്ടാവേണ്ടതാണ്. സത്പ്രത്യയാഹ്യം വിഹായ സന്തം ഹൃദ്യേഷ ചിന്താരഹിതോ ഹൃദാഖ്യ കഥം സ്മരാമഹത്തമേയമേകം തസ്യ സ്മൃതി തത്ര ദൃഢൈവ നിഷ്ഠ. എല്ലാവർക്കും സത്പ്രതീതി ഉണ്ടെന്നാണ്. സത്പ്രതീതി എന്ന് വെച്ചാൽ സദ് അനുഭവം, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട്. ഉണ്ട്, ഉണ്ട്, പ്രപഞ്ചം ഉണ്ട്, ഞാനുണ്ട് എന്ന് എല്ലാത്തിലും ഉണ്മ അനുഭവപ്പെടുന്നു. അപ്പൊ നാസ്തികൻ എന്ന് പറഞ്ഞ് ആരും തന്നെ ഇല്ല. എല്ലാവരും ആസ്തികന്മാരാണ്. എല്ലാവരും ഉണ്ട്, അസ്ഥി എന്ന് പറയുന്നവരാണ്. പക്ഷെ ആ അസ്തിത്വത്തിന്റെ ഉറവിടം എവിടെ? ഹൃദി ഏഷഹ ചിന്താരഹിതോ ഹൃദാഖ്യ. എല്ലാവരുടെയും ഹൃദയത്തിൽ ഏഷഹ എന്ന് വെച്ചാൽ ഇവിടെ പുല്ലിംഗ ശബ്ദം ആത്മാ എന്നർത്ഥം. ഈ ആത്മാ അഥവാ ഭഗവാൻ അഥവാ ബ്രഹ്മം അഥവാ അസ്തിത്വം അഥവാ നമ്മളുടെ ഒക്കെ തന്നെ ജീവിതത്തിന്റെ അധിഷ്ഠാനം, പൂർണതയുടെ സീക്രട്ട്, എല്ലാവരുടെയും ഹൃദി ഹൃദയത്തിൽ ഉണ്ട്. ഹൃദയത്തിൽ ഉണ്ട് എന്ന് വെച്ചാൽ ഹൃദയത്തിൽ എങ്ങനെ ഇരിക്കുന്നു? ഭാവന ചെയ്യാനായിട്ട് ഒരു താമരയിൽ ഇരിക്കുന്നതായിട്ടും ശിവനായിട്ടും കൃഷ്ണനായിട്ടും ഒക്കെ അനേക വിധത്തിൽ നമ്മള് ചിത്രീകരിച്ച് കണ്ടിട്ടുണ്ടാവും. ഭഗവാൻ ഇവിടെ പറയുന്നു ചിന്താരഹിത എന്നാണ്. അവന്റെ സ്വരൂപം ചിന്താരാഹിത്യമാണ്, ചിത്തവൃത്തികൾ ഇല്ലാത്ത സ്ഥിതിയാണ്. സത്സംഗത്തിന്റെ തന്നെ ലക്ഷ്യം അതാണ്. സത്സംഗം എന്തെങ്കിലും അറിയാനായിട്ടല്ല, പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാനായിട്ടല്ല. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അപ്പൊ സത്സംഗത്തിന്റെ പ്രയോജനം നിശ്ചലതത്വമാണ്. നിശ്ചലതത്വം എങ്ങനെ വരും? നിശ്ചലതത്വം എന്ന് വെച്ചാൽ ഒരു ചലനവും ഇല്ലാത്ത സ്ഥിതി. ചലനമൊക്കെ എവിടെ ഉണ്ടാവണോ? അകമയാണ്. രണ്ട് സന്യാസിമാരുടെ കഥ പറയും. ഒരു ആശ്രമത്തിൽ രണ്ട് സന്യാസിമാര് തമ്മില് വാക്വാദം ഉണ്ടായി. അത്രയും എന്തിനെ കുറിച്ചെന്ന് വെച്ചാൽ ആശ്രമത്തിന്റെ മേലെ ഒരു കാഷായ കൊടി പറക്കണുണ്ട്. ഒരു സന്യാസി പറഞ്ഞു കൊടി ചലിക്കുന്നു. അപ്പൊ മറ്റൊരു സന്യാസി പറഞ്ഞു പോടോ, തനിക്ക് ശാസ്ത്രം അറിയാത്തത് കൊണ്ടാണ് കൊടി ചലിക്കണോന്ന് പറയണത്. കൊടിയല്ല ചലിക്കണത്, കാറ്റാണ് ചലിക്കണത്. കാറ്റ് ചലിക്കുന്നത് കൊണ്ട് കൊടി ചലിക്കുന്നതായി തോന്നുന്നു. ഇങ്ങനെ രണ്ടുപേരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവരുടെ ഗുരു ആ വഴിക്ക് ഇവരുടെ സംവാദം കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞു തരട്ടെ, കൊടിയുമല്ല ചലിക്കുന്നത്, കാറ്റുമല്ല ചലിക്കുന്നത്, നിങ്ങളുടെ മനസ്സാണ് ചലിക്കുന്നത്, നിങ്ങളുടെ ചിത്തമാണ് ചലിക്കുന്നത് എന്നോ. അപ്പോ ചിത്തചലനത്തിന്റെ ഒടുക്കമാണ് നിശ്ചലതത്വം എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞത്. നിശ്ചലതത്വേ ജീവൻ മുക്തി. അപ്പോ ആ നിശ്ചലതയെ നമ്മിൽ നമ്മൾ ഉണരുന്നുവോ അപ്പോ ജീവൻ മുക്തി എന്നാണ്. ശരീരത്തിലിരിക്കുമ്പോ തന്നെ മുക്തിയുടെ സുഖം, ബന്ധത്തിന്റെ നടുവിൽ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ സുഖം. ആ നിശ്ചലതത്വം എങ്ങനെ ഏർപ്പെടും, എത്ര സാധനകൾ ആളുകൾ ചെയ്യുന്നു, എന്തൊക്കെ ടെക്നിക്ക് മെത്തേഡ് ഒക്കെ ഉണ്ട് ഈ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട്. അപ്പോ ഈ മനസ്സെങ്ങനെയൊക്കെ നിശ്ചലമായിട്ട് അങ്ങനെ നിന്ന് തരുമോ എന്ന് ചോദിച്ചാൽ, ഈ മനസ്സ് ചലിക്കാൻ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോ ഉത്തരം കിട്ടിയത് മോഹം എന്നാണ്. മോഹം കൊണ്ടാണ് മനസ്സ് ചലിക്കുന്നത്. മോഹം എന്താ, മരുഭൂമിയിൽ വെള്ളമുണ്ട് എന്ന് തോന്നിയാൽ ഓടിക്കൊണ്ടേയിരിക്കും വെള്ളം കുടിക്കാനായിട്ട്, ഒരിക്കലും നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു മാനുണ്ട് അത്രേ, അതുകൊണ്ടാണ് അതിന് മൃഗതൃഷ്ണിക എന്ന് പേര്. മരുഭൂമിയിൽ മരുമരീചിക കണ്ടിട്ട്, മിറാഷ്, ദൂരത്ത് നദി ഓടുന്ന പോലെ കണ്ടിട്ട് ഈ മാൻ ജീവിതം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കും എന്നാണ് വെള്ളം കുടിക്കാനായിട്ട്, എന്നിട്ടും മരിച്ചും പോകും. അവിടെ വെള്ളമില്ല എന്ന് അറിയുന്നതാണ് ആ ഓട്ടം നിർത്താനുള്ള വഴി. അല്ലാതെ വെള്ളത്തിന് ഇല്ലാതാക്കാൻ പറ്റില്ല, ആ കാണുന്നത് ഇല്ലാതാക്കാൻ പറ്റില്ല. അത് ഭ്രമം ദൃശ്യം ചില പ്രകൃതി നിയമങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കണം. പക്ഷെ അത് കണ്ടാലും അത് ഇല്ല, അത് ഉണ്ട് എന്നുള്ള ഭ്രമമാണ് മോഹം. അത് ഇല്ല എന്ന് അറിഞ്ഞാൽ പിന്നെ ആ വെള്ളം കുടിക്കാനൊന്നും ഓടില്ല, എത്ര ദാഹിച്ചാലും ഓടില്ല. അതാണ് നിർമോഹത്വം. അതേപോലെ പുറമേക്ക് കാണുന്ന ഈ വിഷയങ്ങൾ, അതിൽ സുഖമുണ്ടെന്നും അതിൽ പലതും ഇനിയും നേടിയെടുക്കാനുണ്ടെന്നും അല്ലെങ്കിൽ ലോകം നന്നാക്കാനുണ്ടെന്നും ലോകത്തിൽ പല കുഴപ്പങ്ങളും ഉണ്ടെന്നും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ശാശ്വതമായിട്ട് ശരീരത്തിൽ വലത് നേടിയെടുക്കാൻ പറ്റൂ എന്നും ഒക്കെ ഉള്ള ഈ ഭ്രമം, ഇതിനാണ് മരുമരീചിക്കുന്നത്. ഈ ഭ്രമം നീങ്ങിക്കിട്ടിയാൽ നിർമോഹത്വം, മോഹം പോയാൽ നിശ്ചലതത്വം. ഈ ഭ്രമം അങ്ങനെയൊക്കെ ഇപ്പൊ നീങ്ങുമോ? ഈ ഭ്രമം എങ്ങനെ പോകും എന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഭ്രമം കാണിക്കുന്ന വസ്തുവിനോട് സംഘം വെക്കാതിരിക്കുക. എന്തൊക്കെ നമ്മളെ ഭ്രമിപ്പിക്കുന്നു ആ വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അതെങ്ങനെ സാധിക്കും? അതിന് ഉള്ള വസ്തുവിനോട് സംഘം വെക്കുക. റിവേഴ്സ് ഓർഡറിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഉള്ള വസ്തുവിനോട് സംഘം വെക്കുക, സത്സംഗം. സത്സംഗം ഉണ്ടെങ്കിലോ നിസ്സംഗം. ഇതിനോട്, ഭ്രമിക്കുന്ന വസ്തുക്കളോട് നിസ്സംഗം. പിന്നെ സത്സംഗത്തിന്റെ ഫലമായിട്ട് സത്തിനെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ അസത്തായിട്ടുള്ള വസ്തുക്കൾ ഉണ്മയല്ല എന്നുള്ള ജ്ഞാനം ഉണ്ടാകും, മോഹം വിട്ടുപോകും. നിർമോഹത്വം, നിർമോഹത്വം ഉണ്ടായാൽ അതിന്റെ പരിണത ഫലമാണ് അകമേക്ക് അങ്ങനെ നിശ്ചലമായ ഒരു സരസ് പോലെ, ചലനമില്ലാത്ത ഒരു തടാകം പോലെ അകമേ അന്തശീതളത, ഉള്ളു കുളിർന്നു നിൽക്കും. ഈ ചലിക്കുന്ന സങ്കല്പ വികല്പാത്മകമായ ചിത്തം ചലനം കൂടാതെ അടങ്ങി ഹൃദയത്തില് അങ്ങനെ ശാന്തമായിട്ട് നിൽക്കും. ആ ശാന്തി തന്നെ സമാധി, ആ ശാന്തി തന്നെ നിശ്ചലത, ആ ശാന്തിയുടെ നിരന്തര അനുഭവം തന്നെ ജീവൻ മുക്തി. അതാണ് നിശ്ചലതത്വേ ജീവൻ മുക്തി എന്ന് പറയുന്നത്. ആ ശാന്തി നമുക്ക് സ്വായത്തമായിട്ടുള്ള ശാന്തി, നമ്മളുടെ സഹജ സ്വഭാവമായിട്ടുള്ള ശാന്തി. അതിന് ഭഗവാൻ ഗീതയിൽ ബ്രാഹ്മി സ്ഥിതി എന്നൊക്കെ പേര് പറയുന്നു. ആ ബ്രാഹ്മി സ്ഥിതി അഥവാ ശാന്തി, നിശ്ചലത, പൂർണത, ഈശ്വര സാക്ഷാത്കാരം, ഈശ്വരാനുഭവം, ശിവഭക്തി, എന്ത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ. ആ ശാന്തി നമുക്ക് അകമേക്ക് തെളിഞ്ഞു കിട്ടണമെങ്കിൽ ശാന്തിയുടെ ഉറവിടത്തിനെ കണ്ടെത്തണം. ശാന്തിയുടെ ഉറവിടം ആത്മാവാണ്, സ്വരൂപമാണ്. അതെവിടെ ഉണ്ട്? അതാണ് ഭഗവാൻ സ്ഥാനം കാണിച്ചു തന്നത്, ഹൃദി ഏഷ. ഈ ശാന്തിയുടെ മുഴുവൻ ഉറവിടമായിട്ടുള്ള ആത്മാ, ആത്മവസ്തു ഭഗവാൻ ഹൃദയത്തിൽ കുടിയിരിക്കുന്നു. ഹൃദി ഏഷ, അവനെ എങ്ങനെ കാണാൻ പറ്റും? ചിന്താരഹിതോ ഹൃദാഖ്യ, ചിന്താരാഹിത്യമാണ് അവന്റെ സ്വരൂപം. എന്തെങ്കിലുമൊക്കെ വഴിയിൽ ചിത്തവൃത്തികളെ കുറച്ചുകൊണ്ടുവരിക എന്ന്. അവന്റെ പേരോ ഹൃദാഖ്യ, ഹൃദയം എന്നുള്ളത് തന്നെ അവന്റെ പേര്. അവനെ എങ്ങനെ സ്മരിക്കും? കഥം സ്മരാമഹ. പുരാണത്തിൽ ഒരു മഹാവാക്യം പോലെ ഒരു ശ്ലോകമുണ്ട് സ്കന്ദപുരാണത്ത്. കാശിയിൽ മരിക്കുന്നവർക്ക് മുക്തി, ചിദംബരം ദർശനം കൊണ്ട് മുക്തി, കമലാലയത്തിൽ ജനിക്കുന്നത് കൊണ്ട് മുക്തി, അരുണാചലത്തിനെ സ്മരിക്കുന്നത് കൊണ്ട് മുക്തി എന്നാണ്. ഇതാണ് നാല് സ്ഥലങ്ങൾ. നാല് സ്ഥലങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് സ്കന്ദപുരാണ ശ്ലോകമാണ്. ദർശനാത് അഭ്രസദസി, ജനനാത് കമലാലയേ, കാശ്യാം തു മരണാത് മുക്തി, സ്മരണാത് അരുണാചലം. ഈ നാല് സ്ഥലങ്ങളും ബോത്ത് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ആണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. രണ്ടർത്ഥമുണ്ട്. ഫിസിക്കലായിട്ട് അർത്ഥം പറഞ്ഞാൽ ദർശനാത് അഭ്രസദസി, അഭ്രസദസ് എന്ന് വെച്ചാൽ ചിദംബരം. ചിദംബരം അവിടെ നടരാജനെ ദർശിക്കുന്നതാണ് പ്രധാനം എന്നാണ്. ഓരോ ദിവ്യക്ഷേത്രങ്ങൾക്ക് ഓരോ സ്വഭാവം ഉണ്ടാവും. അതേപോലെ നടരാജനെ ദർശിക്കുന്നതാണ് പ്രധാനം. അവിടെ നടനം ചെയ്യുന്ന നടരാജന്റെ ദർശനം. അതുകൊണ്ട് മുക്തി എന്ന് വെച്ചാൽ എന്താ? ജ്ഞാനം. ഇതൊക്കെ ഇനീഷ്യേഷൻ. നമുക്ക് ജ്ഞാനദീക്ഷ തരാനായിട്ടുള്ള മഹാവിഭൂതികളാണ് ദിവ്യക്ഷേത്രങ്ങളൊക്കെ. അപ്പൊ നടരാജന്റെ ദർശനം കൊണ്ട് മുക്തി എന്നുവെച്ചാൽ അതിന് ഉദാഹരണം എല്ലാ ശിവഭക്തന്മാരും തമിഴ്നാട്ടിലുള്ള 63 നായന്മാരും നടരാജനോട്, ചിദംബരത്തിലുള്ള സഭാപതിയോട് ഭ്രാന്ത് പിടിച്ചവരായിരുന്നു, ഉന്മാദം പിടിച്ചവരായിരുന്നു, ആ ദർശനത്തിന് കൊതിച്ചവരായിരുന്നു. പലർക്കും അവിടെ വെച്ച് ആത്മാനുഭവം ഉണ്ടായിട്ടുണ്ട് ദർശനം കൊണ്ട്. അതിന് ഉദാഹരണം രാമലിംഗസ്വാമികൾ. അദ്ദേഹത്തിന് 1 വയസ്സുള്ളപ്പോ തന്നെ അവിടെ നടരാജന്റെ സന്നിധിയിൽ ദർശനം ദർശിച്ചു എന്ന ആത്മാനുഭവം ഉണ്ടായി. രണ്ട്, കമലാലയം എന്ന് പറയുന്ന തിരുവാറൂർ എന്ന സ്ഥലം, അവിടെ ജനനം എന്നാണ്. അതിന് ഉദാഹരണം പറയാം ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിത്, ശ്യാമാശാസ്ത്രി എന്നുള്ള ഈ ത്രിമൂർത്തികളും തിരുവാറൂരിൽ ജനിച്ചവരാണ്. പിന്നീട് തിരുവയ്യാറിലേക്ക് വന്നു അത്രേ ഉള്ളൂ ത്യാഗരാജസ്വാമി. ഇവരൊക്കെ അവിടെ ജനിച്ചവരാണ്. കാശ്യാം തു മരണാത് മുക്തി, അതെല്ലാവർക്കും അറിയാം കാശിയിലുള്ള മരണം. സ്മരണാത് അരുണാചലം, അരുണാചലത്തിന് സ്മരണമാണ് മുഖ്യം. സ്മരിച്ചാ മതി എന്നാണ്. പോകണം എന്നില്ല, കാണണം എന്നില്ല, മരിക്കണം എന്നില്ല, ജനിക്കണം എന്നില്ല, സ്മരിച്ചാ മതി. ഈ നാല് ശ്ലോകത്തിന്റെയും അന്തരാർത്ഥം ഒരു മഹാത്മാ അദ്ദേഹം അതിന്റെ അർത്ഥം പറഞ്ഞു ഒരിക്കലും. എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ദർശനാത് അഭ്രസദസി, ചിദംബരത്തിന്റെ ദർശനം. ചിത് എന്ന് വെച്ചാൽ ബോധം, അംബരം എന്ന് വെച്ചാൽ ആകാശം. ആകാശത്തിൽ, ചിതാകാശത്തിൽ ഉള്ള നടനമാണ് ചിദംബര നടനം. അംബരം എന്നുള്ള വാക്കാണ് മലയാളത്തിൽ അമ്പലം ആയത്. ര എന്നുള്ളത് പോയിട്ട് ലാവായിട്ട് മാറി അംബരമാണ് അമ്പലമായിട്ട് മാറിയത്. അമ്പലം എന്ന് വെച്ചാൽ തന്നെ അതും വാക്ക് തമിഴിൽ നിന്ന് വന്നതാണ്. അമ്പലം എന്നുള്ള വാക്ക് തന്നെ ചിദംബര ക്ഷേത്രത്തിനെ കുറിക്കുന്നതായിരുന്നു. അവിടെ നിന്നാണ് അത് മറ്റുള്ള സ്ഥലങ്ങളോ. തിരുച്ചിറ്റമ്പലം എന്നുള്ള പേര് തന്നെ ചിദംബരത്തിനെ കുറിക്കുന്നതായിരുന്നു. അപ്പൊ ചിദംബരം എന്ന് വെച്ചാൽ ചിതാകാശം എന്നർത്ഥം നമ്മളുടെ ഹൃദയത്തിലുള്ള ആകാശം, പുറമേക്കുള്ള മെറ്റീരിയൽ സ്പേസ്, ഫിസിക്കൽ സ്പേസ്, ഭൂതാകാശം. അകമേക്ക് ചിത്തവൃത്തികൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു സ്പേസ്, അത് ചിത്താകാശം. ചിത്തവൃത്തികളുടെ സ്പർശമില്ലാതെ തെളിഞ്ഞു പ്രകാശിക്കുന്ന ശാന്തിയെ സ്വരൂപമായിട്ടുള്ള ഒരു സ്പേസ്, അത് ചിതാകാശം. ആ ചിതാകാശത്തിനെയാണ് ചിദംബരം എന്ന് ഭഗവാൻ എന്ന് സ്കന്ദപുരാണം പറയുന്നത്. അപ്പൊ അകമേക്കുള്ള ചിദംബരത്തിനെ ദർശിച്ചാൽ മുക്തി. രണ്ട്, തിരുവാറൂരിൽ ജനനം. തിരുവാറൂർ എന്ന് വെച്ചാൽ ഹൃദയമാകുന്ന കമലം, ഹൃദയ കമലത്തിൽ ജനിക്കുക. രമണ മഹർഷി ഒരിടത്ത് സദ്ദർശനത്തിന്റെ അനുബന്ധത്തിൽ പറഞ്ഞു, ഞാൻ ആരാണ്, ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് ജനിക്കണു എന്ന് അന്വേഷിച്ച് തന്റെ ജനന സ്ഥലത്തിനെ കണ്ടറിഞ്ഞ് ഹൃദയമാകുന്ന താമരയിൽ പുതിയതായിട്ട് ജനിക്കുന്നവൻ ആരോ, സയേവജാത സ നിത്യജാത നവോ നവോയം സതതം മുനീന്ദ്ര. ആ ഹൃദയത്തിൽ അന്വേഷിച്ച് ആ ഹൃദയമാവുന്ന താമര ആർക്ക് വിരിഞ്ഞു എന്ന് വെച്ചാൽ ആ താമരയിൽ ജനിക്കണം എന്നാണ്. അവിടെ ഒരു പുതിയ ജനനം, യഥാർത്ഥ ജനനം എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരമാണ് എന്നാണ്. അപ്പൊ ഹൃദയ കമലത്തിൽ ഉള്ള ജനനം, ആര് ജനിച്ചു അവർക്ക് പിന്നെ മരണമില്ല, അവര് സ്വതന്ത്രരായി. അതാണ് ജനനാത് കമലാലയേ. പിന്നെ കാശ്യാം തു മരണാത് മുക്തി. കാശി എന്ന് വെച്ചാൽ കാശി ക്ഷേത്രത്തിന് മറ്റൊരു പേരുണ്ട്, മഹാശ്മശാനഭൂമി എന്നാണ്. അവിമുക്ത ക്ഷേത്രം, മഹാശ്മശാനഭൂമി എന്നൊക്കെയാണ് കാശിക്ക് പേര്. കാശിയിൽ സങ്കല്പം ചെയ്യുമ്പോ തന്നെ മഹാശ്മശാനേ എന്ന് പറഞ്ഞ് സങ്കല്പം ചെയ്യും. ശ്മശാനം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ജഡശരീരത്തിനെ എരിച്ചു കളയുന്നതാണ് ഈ ശ്മശാനം. മഹാശ്മശാനമായ കാശിയും ഈ ശരീരത്തിനെ എരിച്ചു കളയും. കാശിയിൽ മരിക്കണം. മരിക്കൽ എന്താ? ഈ ശരീരം മരിക്കുന്നത് കൊണ്ട് മരിക്കില്ല. കാശി എന്നുള്ള വാക്കിനർത്ഥം പ്രകാശിക്കണത് എന്നർത്ഥം. പ്രകാശിക്കണത് എന്ന് മാത്രമല്ല ബാക്കിയുള്ളതിനെയൊക്കെ പ്രകാശിപ്പിക്കണത് എന്നും കൂടി അർത്ഥം. കാശ്യാം ഹി കാശത്തെ കാശി കാശി സർവപ്രകാശിക സാ കാശി വിദിതായേന തേനപ്രാപ്താഹി കാശിക എന്ന് ആചാര്യസ്വാമികളുടെ കാശി പഞ്ചകമാണ്. അതിന് ആചാര്യസ്വാമികൾ പറയണു, കാശിയിൽ കാശി പ്രകാശിക്കണം, ആ കാശി സകലത്തിനെയും പ്രകാശിപ്പിക്കുന്നു, ആ കാശിയെ ആര് കണ്ടിട്ടുണ്ടോ അയാളെ യഥാർത്ഥത്തിൽ കാശിയിലേക്ക് പോയിട്ടുള്ളൂ എന്നാണ്. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന പ്രകാശം ഏതാണ്? ആത്മാവാകുന്ന പ്രകാശം, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവസ്വരൂപമായ ബോധപ്രകാശം കൊണ്ടാണ് പ്രപഞ്ചം തന്നെ ഉണ്ട് എന്ന് അനുഭവപ്പെടുന്നത്. അപ്പൊ സകല പ്രപഞ്ചത്തിനെയും പ്രകാശിപ്പിക്കുന്ന പരമപ്രകാശം, പരമകമായ ജ്യോതിസ് അവബോധമാണ്. അപ്പൊ കാശി എന്ന് വെച്ചാൽ ആത്മ, സാ കാശിക അഹം നിജബോധരൂപാണ്, നിജബോധസ്വരൂപമായ ആത്മാവാണ് കാശി, ആത്മാ തന്നെ വിശ്വനാഥൻ. അവിടെ മരിക്കണം എന്നാണ്. എന്നുവെച്ചാലോ, ഹൃദയത്തിൽ ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ച് ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് ഉദിക്കുന്നു, ഈ അഹങ്കാരത്തിന്റെ സ്വരൂപം എന്താണ്. അടിക്കടി നമ്മൾ അകമേക്ക് നിരന്തരം ഈ അഹങ്കാരത്തിന്റെ ധ്വനി കേട്ടുകൊണ്ടേയിരിക്കണം. ഞാൻ 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 അനേക വികാരങ്ങളുടെ രൂപത്തിൽ ഈ അഹംവൃത്തി ചലിക്കണം. അതിനെ അന്വേഷിച്ച് അത് എവിടുന്ന് പൊന്തുണു എന്ന് അന്വേഷിച്ചാൽ അത് ഹൃദയത്തിൽ ചെന്ന് മരിക്കും. ആത്മവിചാരം കൊണ്ട് ഈ അഹംവൃത്തി, ഞാൻ എന്നുള്ള വൃത്തി എവിടെ പൊന്തുണു, എവിടെ ഉദിക്കണു എന്ന് ശ്രദ്ധിക്കുമ്പോ അത് ഉദിക്കുന്ന സ്ഥാനമായ ഹൃദയത്തിൽ ചെന്ന് മരിക്കും. ഉദിക്കും ഇടത്തിൽ ഒടുങ്ങി ഇരുത്തൽ, അത് ഉദിക്കുന്ന സ്ഥാനത്ത് ചെന്ന് മരിക്കും. ആ മരണമാണ് കാശിയിലുള്ള മരണം. കാശ്യാം തു മരണാത്മുക്തി, ആ ഹൃദയത്തിലുള്ള പരമപ്രകാശ രൂപമായ കാശിയിൽ ആര് മരിക്കുന്നുവോ അവിടെ താൻ മരിക്കൽ മാത്രമല്ല, സകല കാശിയിൽ പോയാൽ നമുക്ക് വേണ്ടവർക്കൊക്കെ പിണ്ടം വെക്കാമല്ലോ, ഗയയിലും കാശിയിലും. ഈ ഹൃദയമാവുന്ന കാശിയിൽ സകല പേർക്കും പിണ്ടം വെക്കണം എന്നാണ്. എന്നുവെച്ചാലോ, സകല ശരീരങ്ങളും അവിടെ ഭസ്മമാവണം. സകല ശരീരങ്ങളും, തന്റെ ശരീരവും തനിക്ക് ആരോടൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ടോ അവരുടെ ശരീരവും ഒക്കെ തന്നെ ഈ ശ്മശാനത്തിൽ, ഹൃദയമാവുന്ന ശ്മശാനത്തിൽ എരിച്ചു കളയണം. അങ്ങനെ ഹൃദയമാവുന്ന ശ്മശാനത്തിൽ, കാശിയിൽ മഹാശ്മശാനത്തിൽ സർവവും എരിച്ചു കളഞ്ഞാൽ കാശിയാമത്തു മരണാത് മുക്തി. ആട്ടെ, ഇനി അവസാനമായിട്ട് ബാക്കി നിൽക്കുന്നത് സ്മരണാതരുണാചലം. ഈ ആദ്യത്തെ ശ്ലോകത്തിൽ തസ്യ സ്മൃതിഹി എന്നുള്ള പദമുണ്ട്, അതെന്നാണ് ഇപ്പൊ പറഞ്ഞത്. സ്മരണാതരുണാചലം, അരുണാചലത്തിനെ സ്മരിക്കലാണ് പ്രധാനം. അതിന് ധാരാളം പേർക്ക് ഒരു വിചാരമുണ്ട്, തിരുവണ്ണാമലയെ ഇങ്ങനെ ചിന്തിക്കണം, അത് അതൊരു വഴിയാണ്. അതിന് ഈ മഹാത്മാ തന്നെ അർത്ഥം പറഞ്ഞു. അരുണാചല സ്മരണം എന്ന് വെച്ചാൽ എന്തർത്ഥം? അരുണാചലത്തെ നനയ്ക്കരുത് അപ്പടിന്നാ, നനപ്പ് ഇല്ലാമ ഇരിക്കരുത്, ദാ അരുണാചല സ്മരണം എന്ന് പറഞ്ഞു അദ്ദേഹം അർത്ഥം. അരുണാചലത്തിനെ സ്മരിക്കൽ എന്ന് വെച്ചാൽ ചിത്തവൃത്തികൾ ഉദിക്കാതെ ഇരിക്കലാണ് അരുണാചല സ്മരണം എന്ന് ഒരു സൈഡ്. മറ്റൊരു സൈഡില് അരുണാചലം എന്ന ആ രൂപത്തിനെ സ്മരിച്ചാൽ തന്നെ ചിത്തവൃത്തികൾ ഒടുങ്ങും. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് അതാണ്. അതായത് മുക്തി എന്ന് വെച്ചാൽ പറഞ്ഞുവല്ലോ, നിശ്ചലതത്വേ ജീവൻ മുക്തി. അകമയ്ക്ക് നിശ്ചലത ഉണ്ടായാൽ, സൈലൻസ് ഉണ്ടായാൽ, ആ സൈലൻസിൽ തന്നെ, മനസ്സിന്റെ അടക്കത്തിൽ തന്നെ, അതിന്റെ പുറകെ നിന്നും പൂർണ്ണതയുടെ ആവിർഭാവം ഉണ്ടാകും. അപ്പോ അരുണാചല സ്മരണം എന്ന് വെച്ചാൽ ചിത്തവൃത്തി ഇല്ലാത്ത സ്ഥിതിയാണ്. നമ്മൾ എപ്പോഴൊക്കെ ചിത്തവൃത്തി ഇല്ലാതെ ഇരിക്കുന്നുവോ, എപ്പോഴൊക്കെ അകമേക്ക് അഹംകൃതി ഉദിക്കാതെ ഇരിക്കുന്നു, അഹങ്കാരം ഉദിക്കാതെ ഇരിക്കുന്നു, അപ്പോഴൊക്കെ അരുണാചല സ്മരണമാണത്. പുറമേക്കുള്ള ഈ അരുണാചലത്തിന്റെ രൂപവും ആ സാന്നിധ്യവും ചെയ്യുന്നതും അതാണ്. അവിടെ എത്തുമ്പോഴോ അഥവാ ആ ദിവ്യരൂപത്തിനെ സ്മരിക്കുമ്പോഴോ അരുണാചലം എന്ന അഹമേ നിനൈപ്പവർ അഹത്തൈ വേറൊരുപ്പായ് അരുണാചലം, ചൊല്ലാമൽ ചൊല്ലിനീ ചൊൽ അരനിൽ എന്ന് ചുമ്മായിരുന്നായി അരുണാചല. മഹർഷി തന്നെ പറയണു, ഞാൻ ഒരു അത്ഭുത പർവ്വതത്തിനെ കണ്ടു എന്ന്. ആ പർവ്വതം എന്ത് ചെയ്യണു എന്ന് വെച്ചാൽ, ഓർത്തിടും ഉയിരിൻ ചേഷ്ടയെ ഒടുക്കി ഒരു തനത് അഭിമുഖമാക ഈർത്ത് അതെ തൻപോൽ അചലമാ ചെയ്ത്. എവിടെയോ ഇരുന്ന് സ്മരിക്കുന്ന ജീവനെ ആകർഷിച്ച് അതിന്റെ അകമയുള്ള ചേഷ്ട, ചലനം, ചാപല്യത്തിനെ അടക്കി തന്നെ പോലെ തന്നെ അചലമാക്കി നിർത്തുന്ന, അപ്പൊ ആ അചലത, നിശ്ചലത, ചലനമില്ലായ്മ, അതാണ് പൂർണതയുടെ സ്വരൂപം. വികാരങ്ങളുടെ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഏറ്റക്കുറച്ചിലുകളുണ്ട്, പക്ഷെ ശാന്തിയിൽ ഒരു ഏറ്റക്കുറച്ചിലുമില്ല. ആവിർഭാവ തിരുഭാവങ്ങളില്ല, പോക്ക് വരവില്ല, ശാന്തി പൂർണ്ണമാണ്, ശാന്തി പൂർണ്ണതയാണ്. ആ പൂർണ്ണതയാണ് ഭഗവാൻ പറഞ്ഞത്, തസ്യ സ്മൃതി തത്ര ദൃഢൈവ നിഷ്ഠ, ഭഗവാനെ സ്മരിക്കൽ എന്ന് പറയുന്നത്. അവിടെ ദൃഢമായി ചിത്തവൃത്തികൾ ബാധിക്കാത്ത പൂർണ്ണസ്ഥിതിയിലുള്ള നിഷ്ഠയാണ്. ഭാഗവതത്തിലൊക്കെ അവിസ്മൃതി ശ്രീധരപാദപത്മയോഹോ അവിസ്മൃതി സ്വച്ഛരണാരവിന്ദയോഹോ, ഇടയ്ക്കിടയ്ക്ക് ഒരു ശ്ലോകം വരുന്ന ഒരു ശ്ലോകമാണിത്. ഭഗവാനെ മറക്കാതിരിക്കുക, ഭഗവാനെ ഒരു ക്ഷണനേരം മറന്നുകളഞ്ഞാൽ വീണുപോകും. ഈ മറക്കാതിരിക്കൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ചിത്തവൃത്തി ഉദിക്കാതിരിക്കലാണ് ഭഗവത് സ്മരണ, ചിത്തവൃത്തികൾ ഉദിക്കാത്ത ശാന്തിയാണ് ഭഗവത് സ്മരണ. ചിത്തവൃത്തി എന്ന് പറയുന്നത് തന്നെ ഭഗവാന് വിരോധമാണ്. ഭഗവാനും ചിത്തവൃത്തിയും ഒരു സ്ഥലത്ത് ഇരിക്കില്ല. ചിത്തവൃത്തി മനസ്സിന്റെ പ്രകൃതിയുമായിട്ട് സമ്പർക്കം പുലർത്തിക്കൊണ്ടേ ചിത്തവൃത്തികൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പുരുഷനുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ട് ചിത്തവൃത്തികൾക്ക് നിൽക്കാൻ പറ്റില്ല. എപ്പോഴും ഭഗവത് സന്നിധിയിൽ, ഇപ്പൊ നമ്മൾ ഒരു ദിവ്യക്ഷേത്രത്തിൽ പോയാൽ പോലും ആ സന്നിധിയിൽ എത്തുമ്പോ ആ സന്നിധിയുടെ പ്രാബല്യം തന്നെ നമ്മൾ, ഒരുപക്ഷെ ചിലപ്പോ നമ്മൾ അറിയാതെ അൺകോൺഷ്യസ് ആയിട്ട് പറയും, അമ്പലങ്ങളിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ മഹാത്മാക്കളുടെ സന്നിധിയിൽ പോയിട്ടോ, ഓ എന്തൊരു സുഖം എന്ന് പറയുമ്പോ, എന്തുകൊണ്ട് പറയണു എന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിനുശേഷം നമുക്കറിയാം ആ സന്നിധിയിൽ ചിത്തവൃത്തി ഉദിച്ചില്ല, ഒന്നും സങ്കല്പിച്ചില്ല, യാതൊന്നും ഭാവന ചെയ്തില്ല. അപ്പോ അകമയ്ക്ക് ഒരു നിറവുണ്ടായി. ആ നിറവ് അദ്ദേഹത്തിൽ നിന്ന് വന്നതല്ല, നമ്മളുടെ അകമയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം ആ സാന്നിധ്യം നമ്മളുടെ അകമയ്ക്കുള്ള ആ സ്ഥിതിയെ ഉണർത്തിവിട്ടു, പൂർണ്ണതയെ ഉണർത്തിവിട്ടു, ശാന്തിയെ ഉണർത്തിവിട്ടു. അപ്പൊ ആ ശാന്തിയാണ് ആത്മാനുഭവസ്ഥിതി, ജ്ഞാനസ്ഥിതി. അത് തന്നെ ഭക്തിയും, ഭക്തിയുടെയും സ്വരൂപം അത് തന്നെ. ശാന്തി തന്നെ ഭക്തിയുടെ സ്വരൂപം. ശാന്തിയില്ലാതെ ഭക്തി എങ്ങനെ വരും? ഭക്തിക്ക് ശരണാഗതി മുഖ്യം, ജ്ഞാനത്തിന് ആത്മവിചാരം മുഖ്യം. ഭക്തി ചെയ്യുമ്പോ ഭഗവാനോ അല്ലെങ്കിൽ ഗുരുവിനോ ഏതോ ഒരു അപാര ശക്തിക്ക് ശരണാഗതി ചെയ്യുന്നു. ശരണാഗതി ചെയ്യുമ്പോഴും മനസ്സടങ്ങും, അഹങ്കാരം അടങ്ങും. അഹങ്കാരം എവിടെ ഉദിക്കുന്നുവോ അവിടെ അടങ്ങും. അടങ്ങുമ്പോഴും ഇതേ അനുഭവസ്ഥിതി ഉണ്ടാവും. പുറമേക്ക് പറയുമ്പോ ഒരാൾ ഭക്തി, ഒരാൾ ജ്ഞാനം എന്ന് പറയുന്നു. പക്ഷെ അകമേക്കുണ്ടാവുന്ന അനുഭവത്തിൽ ജ്ഞാനി ജ്ഞാനമാർഗത്തിൽ എന്ത് ചെയ്യുന്നു? അഹങ്കാരത്തിന്റെ ഉദയസ്ഥാനത്തിനെ ശ്രദ്ധിച്ച് മൂലത്തിൽ അടക്കുന്നു. ഭക്തിയിൽ ഭഗവാന്റെയോ സദ്ഗുരുവിന്റെയോ സാന്നിധ്യത്തിൽ സ്വയമേവ അടങ്ങുന്നു. രണ്ടു മാർഗത്തിലും അകമേക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ്, അകമേക്കുണ്ടാവുന്ന അനുഭവം ഒന്ന് തന്നെ. അപ്പോ ഇത് ആദ്യത്തെ രണ്ട് ശ്ലോകത്തിലായിട്ട് ജ്ഞാനമാർഗത്തിനെയും ഭക്തിമാർഗത്തിനെയും ഭഗവാൻ പറഞ്ഞു. എന്നിട്ട് 13-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ ഒരു ചോദ്യം പോലെ ചോദിക്കുകയാണ്, എല്ലാ അറിവിനും ആശ്രയമായിട്ടുള്ള തന്നെ ആത്മാവിനെ, ബോധത്തിനെ അറിയാതെ ബാക്കിയുള്ളതിനെയൊക്കെ അറിയുന്നത് അറിവാകുമോ എന്നാണ്. ബോദ്ധാരം ആത്മാനം അജാനതോ യോ ബോധസ്സ കിം സ്യാത് പരമാർത്ഥ ബോധഃ ബോധസ്യ ബോധ്യസ്യ ച സംശ്രയം സ്വം വിജാനതസ്തദ്വിദയം വിനശ്യേത്. ജ്ഞാനമാം താനേമേ അറിവുറും തന്നെ അറിയാത് അയലൈ അറിവത് അറിയാമൈ അൻറി അറിവോ അറിവയർക്ക് ആധാരത് തന്നെ അറിയ അറിവ് അറിയാമൈ അരും. അറിവുറും തന്നെ അറിയാത് അയലൈ അറിവത് അറിയാമൈ. എല്ലാ അറിവിനും ആശ്രയമായിട്ടൊരു ബോധം അകമയുണ്ട്, അധിഷ്ഠാനമുണ്ട്, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമുണ്ട്. അത് സ്വയമേവ അവനവന്റെ അസ്തിത്വത്തിനെ പ്രകാശിപ്പിക്കുന്നു. സ്വയം പ്രകാശ വസ്തുവാണ്. വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാം, ലോകത്തിൽ നമ്മൾ പല കാര്യങ്ങൾ അറിയുന്ന ആ ടെക്നിക് ഉണ്ടല്ലോ, ആ ടെക്നിക്ക് സത്സംഗത്തിൽ ഉപയോഗിക്കരുത്. ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് സത്സംഗം പ്രയോജനപ്പെടുകയില്ല. നമ്മൾ ചിലപ്പോ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, പക്ഷെ ഒരു വർഷം കഴിഞ്ഞതുകൊണ്ട് ചിലപ്പോ വീണ്ടും പഴയ വാസന, ഹാബിറ്റ് ഓഫ് ലിസണിങ് അതേ പ്രയോഗിക്കും നമ്മളിവിടെ. അതേ ഹാബിറ്റ് ഓഫ് ലിസണിങ് അധ്യാത്മ വിഷയത്തിൽ പ്രയോഗിച്ചാൽ വെറുതെ തളർന്നു പോകും. അതുകൊണ്ടാണ് വേദാന്തം കേൾക്കുമ്പോ മനസ്സിലാവണില്ല എന്നും വളരെ ബുദ്ധിമുട്ട് എന്നൊക്കെ തോന്നണത്. അത് നമ്മള് ലോകത്തിൽ ഉപയോഗിക്കുന്ന അതേ ടെക്നിക്ക് ഇവിടെ ഉപയോഗിച്ചാൽ മനസ്സിലാവില്ല, ഒന്നും തെളിയില്ല. ഇവിടെ മനസ്സിലാക്കാനേ ശ്രമിക്കണ്ട, അറിയാനേ ശ്രമിക്കണ്ട, പതുക്കെ ശരണാഗതി ഭാവത്തോടെ ഇരുന്നാ മതി. ഒരു ദിവസം രണ്ടു ദിവസം കഴിയുമ്പോ ഇടങ്ങടങ്ങടങ്ങട് ഊറി 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 അകമയ്ക്ക് തെളിയും. അങ്ങനെ തെളിയട്ടെ. അല്ലാതെ ബുദ്ധി മെനക്കെട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. എല്ലാ അറിവിനും ആശ്രയഭൂതമായ അറിവ്, ജ്ഞപ്തി, അവബോധം. ആ അവബോധത്തിനെ ശ്രദ്ധിക്കാതെ, എന്ന് വെച്ചാൽ അതിന്റെ പിടിവിട്ടിട്ട് മനസ്സിങ്ങനെ പുറത്തുപോയി ഗ്രഹിക്കുന്നത് അറിവാകുമോ എന്നാണ് ഭഗവാന്റെ ചോദ്യം 13-ാമത്തെ ശ്ലോകത്തിൽ. ബോദ്ധാരം ആത്മാനമജാനതോയോ ബോധ സഖ്യം സ്യാത് പരമാർത്ഥ ബോധ. നമ്മളിൽ രണ്ടു വിധത്തിൽ ഉള്ള അറിവുണ്ട്. ഒന്ന് സ്വയമേവ ഉള്ള അറിവ്, ഒന്ന് ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടെ ഏർപ്പെടുന്ന അറിവ്. നമ്മളിൽ തന്നെ ഇത് രണ്ടും ഉണ്ട്. നല്ലവണ്ണം ഈശ്വര സാക്ഷാത്കാരം, ഈ ഒരു തത്വം മനസ്സിലാക്കിയാൽ ഈശ്വര സാക്ഷാത്കാരം പോലെ എളുപ്പം വേറെ ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ പറയാൻ പോണ ഈ കാര്യം തെളിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് തലകുത്തി നിന്നാലും ഈശ്വരനെ പിടിക്കാൻ പറ്റില്ല. ഈശ്വരൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുകയാണ് നമ്മളിൽ രണ്ടു വിധത്തിലുള്ള അറിവുണ്ട് എന്ന്. ഒന്ന് അപരാ പ്രകൃതി, ആ അപരാപ്രകൃതിയിൽ ഏർപ്പെടുന്ന അറിവ് അപരാവിദ്യയാണ്. രണ്ട് പരാപ്രകൃതി, ഒന്ന് ലോവർ നേച്ചർ, ഒന്ന് ഹയർ നേച്ചർ. ഇത് രണ്ടും നമ്മളിലുണ്ട്. ആ പരാപ്രകൃതിയിലുള്ള അറിവ് സ്വയം പ്രകാശമാണ്. അല്പം കൂടെ തെളിച്ചു പറയാം. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, സ്വപ്നം കാണുക, ഉള്ളില് അഹങ്കരിക്കുക, സൂക്ഷ്മമായ മണ്ഡലത്തിൽ അഹങ്കരിക്കുക, ഇതൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ. നമ്മൾ വേദം പഠിച്ചാലടക്കം ഇതിനെ വെച്ചുകൊണ്ടേ പഠിക്കാൻ പോണുള്ളൂ. കാണൽ, കേൾക്കൽ, മണക്കൽ, രുചിക്കൽ, സ്പർശിക്കൽ, അഹങ്കരിക്കൽ, ഇതൊന്നും ഇല്ലാതെ ലോകത്തിൽ സാധാരണമായി ഒരു അറിവും സാധ്യമല്ല. ഇതൊക്കെ അപരാവിദ്യയാണ്. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, സ്വപ്നം കാണുക, അഹങ്കരിക്കുക. നമ്മൾ എന്ത് പഠിച്ചാലും ഈ ഒരു ഫീൽഡ് നമ്മളുടെ ട്രാപ്പാണ്. ഈ ഫീൽഡ് വിട്ട് നമുക്ക് പുറത്ത് ചാടാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? വണ്ടി ഇങ്ങനെ റൺവേയിലേ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ടേക്ക് ഓഫേ ആവണില്ല. അതാണ് ഈ ബുദ്ധി ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ സത്സംഗത്തിൽ അതിലേ പിടിച്ചുകൊണ്ടിരിക്കണം, എന്നാ വേഗം തീപിടിക്കും. കാണൽ, കേൾക്കൽ, മണക്കൽ, രുചിക്കൽ, സ്പർശിക്കൽ, ഗീതയിൽ 7-ാം അധ്യായത്തിലെ വിഷയമാണത്. സങ്കൽപ്പിക്കൽ, നമ്മളിപ്പോ എന്ത് വിദ്യ പഠിക്കണമെങ്കിലും, സയൻസ് ആണെങ്കിലും ശരി, ടെക്നോളജി ആണെങ്കിലും ശരി, വേദമാണെങ്കിലും ശരി, എല്ലാം ഒന്ന് കേട്ടിട്ടോ പിന്നെ ചിന്തിച്ചിട്ടോ സങ്കല്പിച്ചിട്ടോ പിന്നെ ഞാൻ ഒരാള് പഠിക്കണം എന്ന് ഉറപ്പിച്ചിട്ടോ ഇതൊക്കെ വെച്ചുകൊണ്ടേ പറ്റുള്ളൂ. പക്ഷെ ഇതൊക്കെ തന്നെ ശരീരത്തിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഈ വിദ്യ മുഴുവൻ ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞു, ഇതല്ലാതെ ഒരു അറിവ് നമുക്ക് ഉള്ളിലുണ്ട് എന്നാണ്. അത് യയാ ധാര്യത്തെ, ഇത് മുഴുവൻ, ഇതിന് മുഴുവൻ അധിഷ്ഠാനമായിട്ട്, അതായത് അതുണ്ടെങ്കിലേ ഈ കാണലും കേൾക്കലും മണക്കലും രുചിക്കലും സ്പർശിക്കലും സ്വപ്നം കാണലും അഹങ്കരിക്കലും ഒക്കെ നടക്കുള്ളൂ. അങ്ങനെ ഒരു അനുഭവം നമ്മളുടെ ഉള്ളിലുണ്ട്. അതിനെ മാത്രം അനുഭവം എന്ന് പറയാം. ഒന്നിനെ അറിവെന്നും ഒന്നിനെ അനുഭവം എന്നും തിരിച്ചോളും. ഈ പറഞ്ഞതൊക്കെ അറിവ്. ഇതല്ലാതെ നമ്മളിൽ ഒരു പ്ലെയിൻ ഉണ്ട്, ഒരു പ്ലെയിൻ, ഒരു സെന്റർ ഉണ്ട്, അതിനെ അനുഭവം എന്ന് പറയാം. ആ അനുഭവമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഞാൻ. ആ അനുഭവം നമുക്കൊക്കെ ഉണ്ട്. ആ അനുഭവമാണ് അഹം, ഞാനുണ്ട് എന്നുള്ള അനുഭവം. അതാണ് എപ്പോഴും പറയുന്ന ഉദാഹരണം. അന്ധകാരത്തിൽ ഇരുന്നാലും ആർക്കും അവനവൻ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം വരണില്ല. നല്ല കൂരിരുട്ടിൽ ഇരിക്കുമ്പോഴും ഗാഢാന്ധകാരത്തിലും അഹമസ്മി എന്നുള്ള അനുഭവമുണ്ട്. ആ അനുഭവത്തിന് പേരാണ് അത് സ്വയമാണ്. ആരും ബോധിപ്പിച്ചില്ലേ, അത് ചിന്തിച്ചിട്ട് അറിഞ്ഞതല്ല.